നമ്മുടെ പ്രാർത്ഥനകളെല്ലാം പ്രയോജനമുള്ളതാണോ? നഥാനിയേലിൻ്റെ വീട്ടിൽ വിരുന്നിനെത്തിയ യേശു ഈ ചോദ്യത്തിന് ഉത്തരം നൽകുകയാണ്. യേശു കാർവർ അലൻ എംസിന് വെളിപ്പെടുത്തിയ യേശുവിൻ്റെ കണ്ണുകളിലൂടെ എന്ന ഗ്രന്ഥത്തിൽ നിന്ന്. ആ കണ്ണുകളിലൂടെ കണ്ടു നോക്കൂ. നഥാനിയേലിൻ്റെ മകൻ യൂദാസ് ചോദിച്ചു, യേശുവേ, ദൈവനാമത്തിൽ അങ്ങ് പ്രവർത്തിച്ച ഒരുപാട് അത്ഭുതങ്ങളെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിനായി മറ്റുള്ളവർ പ്രവർത്തിക്കേണ്ടത് എങ്ങനെയാണ്? ഇത് ചോദിക്കുമ്പോൾ അവൻ്റെ ഹൃദയം യഥാർത്ഥത്തിൽ ദൈവമഹത്വത്തിനായി പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നും സ്വന്തം മഹത്വം തീരെ ഇച്ഛിക്കുന്നില്ലെന്നും ഞാൻ ദർശിച്ചു. അവൻ്റെ പിതാവിനെ പോലെ തന്നെ എളിമയുള്ളവനും ദൈവത്തെയും സഹോദരങ്ങളെയും സ്നേഹിക്കുന്നവനുമായ ഒരു മകനെ ഞാൻ അവനിൽ കണ്ടു. ഞാൻ പറഞ്ഞു, യൂദാസ്, നീ പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിക്കുന്നുവെങ്കിൽ, നിന്റെ ജീവിതം പ്രാർത്ഥനയിലൂടെ ദൈവത്തിന് സമർപ്പിക്കുന്നുവെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. വിശ്വാസമാണ് ഇവിടെ ആവശ്യം. വിശ്വാസമുണ്ടെങ്കിൽ എല്ലാം സാധ്യമാണ്. നിനക്ക് ആ വിശ്വാസമുണ്ട്, അതിൽ വിശ്വസിക്കുക. എന്നിട്ട് ദൈവമഹത്വത്തിനായി അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് കാണുക. അവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ എൻ്റെ വിശ്വാസത്തെക്കുറിച്ച് സംശയം പുലർത്തിയിരുന്നു എന്ന് അങ്ങ് എങ്ങനെ അറിഞ്ഞു? വിശ്വാസമുണ്ടോ എന്ന് നീ സംശയിക്കുന്നതായി ഞാൻ കാണുന്നു. നിന്റെ വിശ്വാസം ശക്തമാണോ എന്ന് നീ വിചാരിക്കുന്നു. നിന്റെ ദൈവവിശ്വാസം കൂടുതൽ ശക്തമായിരുന്നെങ്കിൽ എന്ന് നീ ആശിക്കുന്നു. എന്നാൽ ഞാൻ നിന്നോട് പറയുന്നു, നിന്റെ അത്രയും ദൈവവിശ്വാസം കുറെ കൂടി ആളുകൾക്കുണ്ടായിരുന്നുവെങ്കിൽ സാത്താൻ ഈ ലോകത്തു നിന്ന് തന്നെ അപ്രത്യക്ഷമായനെ. ഞാൻ പറഞ്ഞു, പക്ഷേ ചിലപ്പോഴൊക്കെ ഞാൻ വളരെ ബലഹീനനായി എനിക്ക് അനുഭവപ്പെടും. ഒരു ഉപയോഗവും എന്നെ കൊണ്ടില്ലല്ലോ എന്ന് ഞാൻ ചിന്തിക്കും. എനിക്ക് ദൈവത്തിന് വേണ്ടി ഒരുപാട് പ്രവർത്തിക്കണമെന്നുണ്ട്. എന്നാൽ ഒരിക്കലും ഒന്നും ചെയ്യാനാകുന്നില്ല. ഹൃദയത്തിൽ നുയർന്ന ആഴപ്പെട്ട എളിമയിൽ അവൻ പറഞ്ഞു, നീ മനസ്സിലാക്കുന്നതിൽ കൂടുതൽ നീ ചെയ്യുന്നുണ്ട്. നീ കാണുന്നില്ലെങ്കിലും മറ്റുള്ളവർക്കായി പ്രാർത്ഥിക്കുമ്പോൾ അതവർക്ക് പ്രയോജനം ചെയ്യുന്നുണ്ട്. ചിലപ്പോഴൊക്കെ നീ അത് കാണാറുമുണ്ട് ഇല്ലേ? ലഹരി പദാർത്ഥങ്ങളിലും സ്ത്രീകളിലും മാത്രം താല്പര്യമുണ്ടായിരുന്നവനായ നിന്റെ സുഹൃത്തിനെ ഓർമ്മിക്കുന്നില്ലേ? നീ അവനു വേണ്ടി എന്തുമാത്രം പ്രാർത്ഥിച്ചു. ഇപ്പോൾ അവന് മാറ്റം സംഭവിച്ചത് നീ കാണുന്നില്ലേ? ഇപ്പോൾ അവൻ സിനഗോഗിൽ പോകുന്നു. അവന് ഭാര്യയും ഒരു മകളുമുണ്ട്. നീ വിചാരിച്ചതുപോലെ തന്നെ അവനൊരു നല്ല മനുഷ്യനായി രൂപാന്തരപ്പെട്ടിരിക്കുന്നു. അതൊരു വലിയ അത്ഭുതമാണ്. നിന്റെ പ്രാർത്ഥനയുടെ ശക്തി അവിടെ ഉണ്ടായിട്ടുണ്ട്, ഞാൻ അവനോട് പറഞ്ഞു. ഞാനത് മനസ്സിലാക്കിയിരുന്നില്ല. നന്ദി കർത്താവേ, ഈ അറിവ് എൻ്റെ പ്രാർത്ഥനയെ കൂടുതൽ അർത്ഥവത്താക്കുന്നു. തൻ്റെ പ്രാർത്ഥന കൂട്ടുകാരെ സഹായിച്ചിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ മുഖത്ത് വിരിഞ്ഞ വലിയൊരു ചിരിയോടെ അവൻ പറഞ്ഞു, എല്ലാ അത്ഭുതങ്ങളും ശ്രദ്ധിക്കപ്പെടാറില്ല. ഞാൻ പറഞ്ഞു, കൗതുകകരമായത് മാത്രമേ ആളുകൾ പലപ്പോഴും തിരിച്ചറിയാറുള്ളൂ. പലപ്പോഴും ആത്മാക്കളുടെ രക്ഷയെന്ന പ്രധാനപ്പെട്ട അത്ഭുതം ആരും കാണാറില്ല. ഒരുപാട് ആളുകൾ പ്രാർത്ഥിക്കുകയും എന്നാൽ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിച്ചിട്ടില്ല എന്ന് ചിന്തിക്കുകയും ചെയ്യുന്നു. വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ, പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം അരുളുന്നുവെന്ന് ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ അത് ദർശിക്കാനാവുകയുള്ളൂ. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ആയിരിക്കില്ല പ്രാർത്ഥനയുടെ മറുപടി. അത് ഗഹനവും നിഗൂഢവുമായിരിക്കും. ദൈവത്തിൻ്റെ കരവേല, അതെ, ആ കരം എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. കണ്ണു തുറന്നു നോക്കിയാൽ മാത്രമേ അത് ദർശിക്കാനാവുകയുള്ളൂ. തൻ്റെ മക്കളുടെ പ്രാർത്ഥനകൾക്ക് അവിടുന്ന് മറുപടി നൽകുന്നു. എന്നാൽ പലപ്പോഴും മക്കൾ അത് കാണുന്നില്ല എന്നതാണ് വാസ്തവം. നഥാനിയേൽ ഭാര്യ റെബേക്കയെ ഒന്ന് നോക്കിയതിനു ശേഷം എന്നോട് പറഞ്ഞു, എനിക്ക് മരിച്ചുപോയ ഒരു മകൻ കൂടിയുണ്ട്. അവനൊരു മതഭ്രാന്തനായി തീരുകയും അവൻ്റെ വിദ്വേഷത്തിനിരയായി ഒരുപാട് ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ തീർത്തും പതിഞ്ഞ സ്വഭാവക്കാരാണെന്ന് പറഞ്ഞ് അവൻ ഞങ്ങളെ ഉപേക്ഷിച്ചു പോയി. ഞങ്ങൾ ഇസ്രായേലിന് വേണ്ടി റോമാക്കാർക്കെതിരെ പൊരുതുവാൻ തയ്യാറായി മുന്നോട്ട് വരണം എന്നതായിരുന്നു അവൻ്റെ അഭിപ്രായം. ഞാൻ സമാധാനത്തിൻ്റെയും ക്ഷമയുടെയും മാർഗങ്ങൾ പറഞ്ഞുകൊടുത്തപ്പോൾ അവനത് ഗൗനിച്ചില്ല. മടയനും വൃദ്ധനുമായ മനുഷ്യൻ എന്നാണ് അവൻ എന്നെ വിളിച്ചത്. ഞങ്ങളെ വിട്ട് റോമാക്കാർക്കെതിരെ അവൻ പടവെട്ടാൻ പോയപ്പോൾ റെബേക്കയുടെ ഹൃദയം തകർന്നുപോയി. പിന്നീട് കുറച്ച് മാസങ്ങൾക്കു ശേഷമാണ് അവൻ റോമാക്കാരുമായി ഉണ്ടായ ഒരേറ്റുമുട്ടലിൽ മരണമടഞ്ഞെന്ന് ഞങ്ങളറിയുന്നത്. അന്നു പോയതിൽ പിന്നെ ഞങ്ങളവനെ കണ്ടിരുന്നില്ല. ഞങ്ങളോട് അവൻ അവസാനമായി സംസാരിച്ചത് കോപത്തിൻ്റെ വാക്കുകളാണ്. അതങ്ങനെയുള്ളതല്ലായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോകുന്നു. നദാനിയൽ ഏറെ ദുഃഖിതനായി കാണപ്പെട്ടു. റബേക്ക കരയുകയായിരുന്നു. അവരുടെ മകൻ യൂദാസ് തലതാഴ്ത്തി നിന്നു. എന്നാൽ അവൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ അവൻ്റെ ആത്മാവിനു വേണ്ടി നിത്യവും പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം അവനെ കാത്തുകൊള്ളും, തീർച്ചയാണ്. അങ്ങനെയല്ലേ യേശുവേ? ദൈവം പ്രാർത്ഥനകൾ ശ്രവിക്കുന്നു. അവിടുത്തെ ക്ഷമ നിസ്സീമമാണ്. തിന്മ ചെയ്യുന്നത് നല്ലതിനു വേണ്ടിയാണെന്നും കൊലപാതകം അംഗീകരിക്കപ്പെട്ടതാണെന്നുമൊക്കെയുള്ള സിദ്ധാന്തങ്ങൾ വിശ്വസിക്കിയാൽ ചിലപ്പോഴൊക്കെ ചെറുപ്പക്കാർ ചതിയിൽപ്പെടുന്നു. യുവത്വത്തിൻ്റെ തിളപ്പിൽ പാപം ചെയ്യുന്നത് അവരെ ആവേശം കൊള്ളിക്കുന്നു. വിശിഷ്യ ദൈവത്തിനോ രാജ്യത്തിനോ വേണ്ടിയാണ് കൊല്ലുന്നത് എന്ന് പഠിപ്പിച്ചിരിക്കുമ്പോൾ പല നല്ല ആളുകളും ഈ വിധം വഞ്ചിക്കപ്പെടുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ക്ഷമയും കരുണയും അവർക്ക് കൂടിയുള്ളതാണ്. നിന്റെ സഹോദരൻ്റെ മരണസമയത്ത് നിങ്ങൾക്ക് അവൻ സമ്മാനിച്ച വേദനകളെ പ്രതിയും തൻ്റെ തെറ്റുകളെ പ്രതിയും ദൈവത്തോട് ക്ഷമ ചോദിച്ചുകൊണ്ട് നിലവിളിച്ചു. താൻ കുടുംബാംഗങ്ങളെ എത്രമാത്രം മുറിപ്പെടുത്തിയിട്ടുണ്ടെന്നും ദൈവത്തെ എത്രയോ വേദനിപ്പിച്ചെന്നും ആ നിമിഷങ്ങളിൽ തിരിച്ചറിഞ്ഞു. അപ്പോൾ തൻ്റെ ഹൃദയത്തിൽ നിന്ന് ആത്മാർത്ഥമായി അവൻ മാപ്പിരുന്നു. അവൻ അവസാനമായി വിളിച്ചത് തൻ്റെ അപ്പനെയും അമ്മയെയും സഹോദരനെയുമാണ്. മാപ്പ് അപേക്ഷിച്ചപ്പോൾ അത് നൽകപ്പെട്ടു. അതുകൊണ്ട് നീ അറിയുക യൂദാസേ, നിന്റെ പ്രാർത്ഥനകൾ വെറുതെ ആയിരുന്നില്ല, ആയിരിക്കുകയുമില്ല. ഇത് പറയുമ്പോൾ ഞാൻ അവരുടെ മകൻ്റെ മരണസമയം ദർശിക്കുകയായിരുന്നു. പിന്നിൽ ബറാബാസ് നിൽക്കുന്നു. അവനെ സഹായിക്കാൻ ശ്രമിക്കുന്നുണ്ട്, എന്നാൽ അതിനാകാതെ പിന്തിരിഞ്ഞ് ഓടിപ്പോകുന്നു. എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. നന്ദി യേശുവേ, അങ്ങേക്ക് നന്ദി, റബേക്ക പറഞ്ഞു. മെല്ലെ കരയുകയായിരുന്നെങ്കിലും തൻ്റെ മകനോട് ക്ഷമിക്കപ്പെട്ടു എന്നറിഞ്ഞതിലുള്ള വലിയ സമാധാനം അവളുടെ ഉള്ളിൽ അനുഭവപ്പെട്ടു. ഭക്ഷണ സമയത്ത് ഞങ്ങൾ പല കാര്യങ്ങളും ചർച്ച ചെയ്തു. ദൈവത്തോടുള്ള ആ കുടുംബത്തിൻ്റെ സ്നേഹം സ്പഷ്ടമായിരുന്നു. അതവർ വേലക്കാരോട് പെരുമാറുന്ന രീതിയിലും തെളിഞ്ഞു കണ്ടിരുന്നു. ആ കുടുംബത്തിൻ്റെ ഒരു ഭാഗം പോലെ തന്നെയായിരുന്നു വേലക്കാർ. ഞങ്ങൾ വിടവാങ്ങുമ്പോൾ നേരം വൈകി. നിങ്ങൾക്കിവിടെ എപ്പോൾ വേണമെങ്കിലും വരാം, എപ്പോഴും സ്വാഗതം, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കണേ എന്നും പറഞ്ഞ് ഒരു കിഴി നിറയെ നാണയങ്ങൾ നദാനിയൽ എൻ്റെ കയ്യിൽ വച്ചു. ഇത് നിങ്ങളെ ജോലിയിൽ സഹായിക്കുവാൻ. തിരിച്ചു നൽകിയാൽ വേദനിക്കുമെന്നറിയാമായിരുന്നതുകൊണ്ട് ഞാനത് യൂദാസ് കറിയോത്തോയുടെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഔദാര്യത്തിന് നന്ദി. ഇത് നല്ല കാര്യത്തിനായി ഉപയോഗിക്കുന്നതാണ്.